2020 December 17 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ക്രൈം പേജിൽ നിന്ന് അഭയ കേസിൽ തുടർ അട്ടിമറികൾ. തിരുവനന്തപുരം. ആക്ഷൻ കൗൺസിൽ എന്ന പദം പേരിലെന്ന പോലെ പ്രവൃത്തിയിലും മലയാളികൾക്ക് ചിരപരിചിതമായത് സിസ്റ്റർ അഭയ കേസുമായി ബന്ധപ്പെട്ടാണ്. അഭയയുടെ മരണം ആത്മഹത്യയാക്കാനുള്ള ലോക്കൽ പോലീസിന്റെ ശ്രമത്തിനെതിരെ 1992 March 31 കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ പി സി ചെറിയാൻ, മടുക്കാനി പ്രസിഡന്റും ജോമോൻ പുത്തൻപുരയ്ക്കൽ കൺവീനറുമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. അന്വേഷണം അട്ടിമറിച്ചും തെളിവ് നശിപ്പിച്ചും കേസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ ഘട്ടത്തിലും കുറ്റവാളികൾക്ക് തടിയൂരാൻ സൃഷ്ടിക്കപ്പെട്ട പഴുതുകളെ സമരത്തിലൂടെയും നിയമ പോരാട്ടത്തിലൂടെയും പ്രതിരോധിച്ച് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് അഭയ കേസിൽ ആക്ഷൻ കൗൺസിലിന്റെ വിജയം. മൃതദേഹം പയസ് 10th convent കിണറ്റിൽ. കോട്ടയം BCM കോളേജിലെ 2nd പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയും ജ്ഞാനായ കാത്തോലിക്ക സഭയുടെ കീഴിലുള്ള സെന്റ് ജോസഫ് കോൺഗ്രിഗേഷനിലെ കന്യാസ്ത്രീയുമായിരുന്ന അഭയയുടെ മൃതദേഹം 1992 March 27 കോട്ടയം പയസ് 10th convent കിണറ്റിൽ കാണപ്പെട്ടതാണ് കേസിന്റെ തുടക്കം. മരിക്കുമ്പോൾ അഭയയ്ക്ക് 21 വയസ്സായിരുന്നു. കോട്ടയം ജില്ലയിലെ അരീക്കരയിൽ ഐരക്കുന്നേൽ തോമസിന്റെയും ലീലാമ്മയുടെയും ഏക മകളായിരുന്നു അഭയ. അച്ഛൻ തോമസും അമ്മ ലീലാമ്മയും 4 വർഷം മുമ്പ് മരിച്ചു. കേസിന്റെ തുടക്കത്തിൽ ലോക്കൽ പോലീസിൽ നിന്ന് തുടങ്ങിയ അട്ടിമറി നീക്കങ്ങൾ സാക്ഷികളുടെ കൂറുമാറ്റത്തിലൂടെ വിചാരണയുടെ അവസാന ഘട്ടം വരെ നീണ്ടപ്പോഴും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അടച്ച് ഇവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുക എന്ന കടമയായിരുന്നു ആക്ഷൻ കൗൺസിൽ നിർവഹിച്ചത്. ലോക്കൽ പോലീസ് 17 ദിവസവും ക്രൈംബ്രാഞ്ച് 9.5 മാസവുമാണ് അഭയ കേസ് അന്വേഷിച്ചത്. കേസ് അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. 1993 January 30 കോട്ടയം RDO കോടതിയിൽ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് 8 മാസം മുമ്പ് 1992 May 15 കോട്ടയം PWD റെസ്റ്റ് ഹൌസിൽ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനെ നേരിൽ കണ്ട് ജോമോൻ പുത്തമ്പുരയ്ക്കൽ സിസ്റ്റർ അഭയയുടെ മരണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകി. 3 ദിവസം കഴിഞ്ഞപ്പോൾ CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു. 1993 March 29 എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. കൊലപാതകമെന്ന് CBI. CBI കൊച്ചി യൂണിറ്റ് DYSP വർഗീസ് പി തോമസിന്റെ നേതൃത്വത്തിൽ 6 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ ആത്മഹത്യയാണെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തള്ളി കൊലപാതകമാണെന്ന് കണ്ടെത്തി. CBI അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനത്തിന് ഘടകവിരുദ്ധമായി അഭയയുടെ മരണം ആത്മഹത്യയാക്കാൻ അന്നത്തെ CBI SP വി ത്യാഗരാജൻ സമ്മർദ്ദം ചെലുത്തി. സമ്മർദ്ദത്തിന് വഴങ്ങാതെ വന്നപ്പോൾ മേലുദ്യോഗസ്ഥരുടെ പീഡനം സഹിക്കവയ്യാതെ CBI DYSP വർഗീസ് പി തോമസ് 9 വർഷം സർവീസ് ബാക്കി നിൽക്കെ 1993 December 31 സ്വമേധയാ രാജിവെച്ചു. വർഗീസ് പി തോമസിന്റെ രാജിയെ തുടർന്ന് അഭയ കേസ് മേൽനോട്ടത്തിൽ നിന്ന് വി ത്യാഗരാജനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജോമോൻ പുത്തമ്പുരയ്ക്കൽ 1994 March 17 ഹൈക്കോടതിയിൽ ഹർജി നൽകി. 1994 June 2 CBI ഡയറക്ടറായിരുന്ന കെ വിജയരാമറാവുവിനെ MPമാരായിരുന്ന ഒ രാജഗോപാൽ, ഇ ബാലാനന്ദൻ, PC തോമസ് എന്നിവർക്കൊപ്പം കണ്ട് പരാതി നൽകിയതിനെ തുടർന്ന് ത്യാഗരാജനെ മാറ്റി. നാർക്കോ അനാലിസിസ്. RM കൃഷ്ണയും സംഘവും കോട്ടയത്ത് ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തി. പ്രതികളെ ബംഗളൂരുവിൽ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തി. നാർക്കോ അനാലിസിസ് ടെസ്റ്റ് റിസൾട്ട് കോടതിയിൽ ഹാജരാക്കാൻ ജോമോൻ പുത്തമ്പുരയ്ക്കലിന്റെ ഹർജിയിൽമേൽ ഹൈക്കോടതി ഉത്തരവിട്ടു. പിന്നീട് അഭയ കേസിന്റെ അന്വേഷണം ഡൽഹി യൂണിറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് മാറ്റി. കൊച്ചി യൂണിറ്റ് DYSP നന്ദകുമാരൻ നായർ അന്വേഷണം ഏറ്റെടുത്തു. അഭയ കേസിലെ പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ പൂത്രുക്കയിൽ, സിസ്റ്റർ സ്റ്റെഫി എന്നിവരെ 16 വർഷങ്ങൾക്ക് ശേഷം 2008 November 18 അറസ്റ്റ് ചെയ്തു. ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പൂത്രുക്കയിൽ, സിസ്റ്റർ സ്റ്റെഫി എന്നിവർക്കെതിരെ 2009 January 17 എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകി. വിചാരണ കൂടാതെ കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് 2 വർഷത്തിനു ശേഷം 3 പ്രതികളും 2011 March 16 എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വിടുതൽ ഹർജി നൽകി. തെളിവ് നശിപ്പിച്ചവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടു. അഭയ കേസിൽ തെളിവ് നശിപ്പിച്ച ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന കെ ടി മൈക്കിൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ സി ബി ഐ തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് DYSP കെ സാമുവലിനെ പ്രതിയാക്കി 2015 ജൂൺ 30 സി ബി ഐ തിരുവനന്തപുരം കോടതിയിൽ തുടരന്വേഷണ റിപ്പോർട്ട് നൽകി. അഭയകേസിൽ തെളിവ് നശിപ്പിച്ചതിന് ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന കെ ടി മൈക്കിളിനെ 4 പ്രതിയാക്കി. ഇതിനെതിരെ മൈക്കിൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. വിചാരണഘട്ടത്തിൽ തെളിവ് ലഭിച്ചാൽ ക്രിമിനൽ നടപടിക്രമം 319 പ്രകാരം കെ ടി മൈക്കിളിനെ വിചാരണ കോടതിക്ക് പ്രതിയാക്കാമെന്ന് 2019 ഏപ്രിൽ 9 ഹൈക്കോടതി ഉത്തരവിട്ടു. വിചാരണ കൂടാതെ പ്രതികളെ കുറ്റവിമുക്തരാക്കണമെന്ന പ്രതിയുടെ ഹർജി 9 നീണ്ടുപോയി. ഫാദർ ജോസ് പൂത്രുക്കയിലിനെ വെറുതെ വിട്ടു. 1 ഫാദർ തോമസ് കോട്ടൂരിനും 3 സ്റ്റെഫിക്കും വിചാരണ നേരിടുവാൻ പര്യാപ്തമായ തെളിവുകൾ ഉണ്ടെന്ന് സി ബി ഐ കോടതി കണ്ടെത്തി വിടുതൽ ഹർജി തള്ളി. അതേസമയം 2 ഫാദർ ജോസ് പൂത്രുക്കയിലിനെ വിചാരണ കൂടാതെ കോടതി വെറുതെ വിട്ടു. അതിന് കാരണമിതാണ്: കേസിലെ സാക്ഷികളിൽ ഒരാളും കോൺവെന്റിലെ നൈറ്റ് വാച്ച്മാനുമായിരുന്ന ചെല്ലമ്മ ദാസ് സി ബി ഐക്ക് നൽകിയ മൊഴിയിൽ അഭയ മരിക്കുന്നതിന് മുമ്പ് ഫാദർ ജോസ് പൂത്രുക്കയിൽ രാത്രി 11 ശേഷം കോൺവെന്റിന്റെ മതിൽ ചാടി കിണറ്റിന്റെ ഭാഗത്തേക്ക് പോയിട്ട് പുലർച്ചെ 5 തിരിച്ചു വരുന്നത് കണ്ടെന്ന് പറയുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് അതേ ആൾ വീണ്ടും മതിൽ ചാടിപ്പോയത് കണ്ടതായി മൊഴിയിലുണ്ടെങ്കിലും അഭയ മരിച്ച തീയതി മൊഴിയിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. കോട്ടയം പാറമ്പുഴ കൊഷമറ്റം കോളനിയിലുള്ള നൈറ്റ് വാച്ച്മാൻ ചെല്ലമ്മ ദാസ് 2014 മരിച്ചുപോയതിനാൽ പ്രോസിക്യൂഷൻ സാക്ഷിയായ ഇയാളെ വിസ്തരിക്കാൻ കഴിഞ്ഞില്ല. വൈദികരെ കോൺവെന്റിൽ കണ്ടുവെന്ന് സാക്ഷി. അതേസമയം ദൃക്സാക്ഷി അടക്കിയ രാജു അഭയമരിച്ച ദിവസം പുലർച്ചെ 2 വൈദികരെ കോൺവെന്റിന്റെ സ്റ്റെയർകേസിൽ കണ്ടതായി സി ബി ഐക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴി കോടതിയിൽ വിലയിരുത്തുന്നതിൽ സി ബി ഐ പരാജയപ്പെടുകയും ചെയ്തു. ഫാദർ ജോസ് പുത്രക്കയിലിനെ വിട്ടയച്ചതിനെതിരെ ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും പ്രോസിക്യൂഷനാണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അത് തള്ളി. പൂത്രുക്കയിലിനെ വിചാരണ കൂടാതെ വിട്ടതിനെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സി ബി ഐ പ്രോസിക്യൂട്ടർ അറിയിച്ചിരുന്നു. വിചാരണ കൂടാതെ തങ്ങളെ വിടണമെന്നപേക്ഷിച്ച് 1 ഫാദർ തോമസ് കോട്ടൂരും 3 സിസ്റ്റർ സ്റ്റെഫിയും സുപ്രീംകോടതിയിൽ നൽകിയ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ പ്രമുഖ അഭിഭാഷകരായ മുകുൾ രോക്തക്കും അഭിഷേക് മനു സിംഗിയും ഹാജരായെങ്കിലും ജസ്റ്റിസ് അബ്ദുൽ നാസർ ഫയലിൽ പോലും സ്വീകരിക്കാതെ ഹർജി തള്ളുകയും വിചാരണ നേരിടാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതേ തുടർന്ന് തിരുവനന്തപുരം സി ബി ഐ കോടതി സ്പെഷ്യൽ ജഡ്ജി കെ സനൽകുമാർ 2019 ഓഗസ്റ്റ് 5 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. സി ബി ഐ കോടതിയിൽ വിചാരണ. 2019 ഓഗസ്റ്റ് 26 സി ബി ഐ കോടതിയിൽ അഭയകേസിന്റെ വിചാരണ ആരംഭിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. 133 പ്രോസിക്യൂഷൻ സാക്ഷികളുള്ള കേസിൽ പല സാക്ഷികളും മരിച്ചുപോയതിനാൽ 49 സാക്ഷികളെ മാത്രമേ കോടതിയിൽ വിസ്തരിക്കാൻ കഴിഞ്ഞുള്ളൂ. പ്രതിഭാഗത്തിന് ഒരു സാക്ഷിയെപ്പോലും വിസ്തരിക്കുവാൻ കഴിഞ്ഞില്ല. December 10 പ്രോസിക്യൂഷൻ വാദവും പ്രതിഭാഗ വാദവും പൂർത്തിയാക്കുമ്പോൾ അഭയ കൊല്ലപ്പെട്ടിട്ട് 28 വർഷവും 9 പിന്നിട്ടിരുന്നു. ആക്ഷൻ കൗൺസിൽ കൺവീനറായ ജോമോൻ പുത്തമ്പുരയ്ക്കൽ പ്രോസിക്യൂഷൻ 24 സാക്ഷിയാണ്. പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ചത് സി ബി ഐ പ്രോസിക്യൂട്ടർ എം നവാസാണ്. 1 ഫാദർ കോട്ടൂരിന് വേണ്ടി അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയും 3 സിസ്റ്റർ സ്റ്റെഫിക്ക് വേണ്ടി അഡ്വക്കേറ്റ് കെ ജോസും കോടതിയിൽ ഹാജരായി.